بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد نعم فين كاينه كلاس لي എവിടുത്തെ തുടങ്ങിയ ഉജൂഹു യൗമ ഇദിൻ നഈമ ലിസഈഹ റാദിയ ഫി ജന്നതിൻ ആലിയ ലാ തസ്മഉ ഫീഹ ലാഗിയ ഫീഹ ഐനുൻ ജാരിയ ഫീഹ സുറുറു മർഫൂഅ വ അക്വാബു മൗദൂഅ വ നമാരിഖ മസ്ഫൂഫ വ സറാബിയു മബ്സൂസ അഫല യൻദുറൂൻ ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത് നമ്മൾ പിന്നെ എത്തിയത് എന്താ നമ്മൾ പറഞ്ഞേ ഇബിൽ എന്ന ഒട്ടകം അഫല യൻദുറൂൻ അവർ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക് കൈഫ ഖുലിഖത്ത് എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അതിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി വൈല സമാഇ കൈഫ റുഫിഅത്ത് وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم എന്താ വൈല സമ സമ എന്ന ആകാശം വൈല സമ ആകാശത്തിലേക്കും എന്താ അഫല യൻദുറൂൻ അവർ നോക്കുന്നില്ല കൈഫ റുഫിഅത്ത് ആകാശം അത് എങ്ങനെയാണ് റുഫിഅത്ത് എന്ന ഉയർത്തപ്പെട്ടിരിക്കുന്നത് റഫ എന്ന ഉയർത്തി റുഫിയ ഉയർത്തപ്പെട്ടു റുഫിഅത്ത് അത് ഉയർത്തപ്പെട്ടു കൈഫ എങ്ങനെ എങ്ങനെയാണ് ആകാശം ഉയർത്തപ്പെട്ടത് എന്നതും അവർ നോക്കുന്നില്ലേ എന്താ ആകാശം ഉയർത്തപ്പെട്ടതിന്റെ പ്രത്യേകത ആകാശത്തിന്റെ പ്രത്യേകത എന്താ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ആകാശം അതിനെ കുറിച്ച് പറഞ്ഞത് വസ്സഖഫിൽ മർഫൂ എന്നാണ് ഉയർത്തപ്പെട്ട സഖഫാണ് സഖഫ് എന്ന് പറഞ്ഞാൽ എന്താ മേൽക്കൂര ആകാശത്തിന്റെ വിശേഷണം അത് സഖഫാണ് മേൽക്കൂരയാണ് വജഅൽന സമാഅ സഖഫൻ മർഫു ഉയർത്തപ്പെട്ട മേൽക്കൂരയാക്കിയിരിക്കുന്നതാണ് ആകാശത്തേതാണ് അപ്പൊ ആകാശം മേൽക്കൂരയാണ് നമുക്കറിയാം മേൽക്കൂര എങ്ങനെ നിൽക്കണ ഇവിടെ മേൽക്കൂര നിൽക്കണത് തൂണിലാണ് മേൽക്കൂര അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം തൂണുകൾ വേണം ബീമൊക്കെ വാർത്ത് ഉഷാറാക്കി ഫൗണ്ടേഷനൊക്കെ ശരിയാക്കിയിട്ട് വേണം പക്ഷേ ആകാശം അങ്ങനെയാണോ വൈല സമാഇ കൈഫ റുഫിയത്ത് അതെങ്ങനെ ഉയർത്തപ്പെട്ടു അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ബിഗൈരി അമദിൻ തറൗനഹ എന്താ ബിഗൈരി അമദ് തൂണുകളില്ലാന്ന് നിങ്ങൾക്ക് അതിനെ കാണാന്നാണ് മേൽക്കൂരയാണ് സഖഫാണ് പക്ഷെ എന്തില്ല തൂണുകളില്ല തൂണുകളില്ലാതെയാണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ആകാശം അത് എങ്ങനെയുള്ള മേൽക്കൂരയാണ് അതിലാണ് നുജൂം നക്ഷത്രങ്ങളുള്ളത് അതിലാണ് കവാക്കിബുകൾ ഉള്ളത് അല്ലേ. അതിലാണ് പിന്നെ കമറുകൾ, ചന്ദ്രൻ, അതേപോലെ തന്നെ ആകാശ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, പിന്നെ സൂര്യൻ തുടങ്ങി ഇതൊക്കെ ഉണ്ട് ആകാശത്തിൽ. അങ്ങനെ ഉള്ള ആകാശത്തെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അത് അതിനെ കുറിച്ച് ആലോചിക്കാനാണ് പറയുന്നത്. ഇപ്പോ ഈ ആകാശ ലോകത്തുള്ളതായ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ ഗാലക്സികളായി ക്ലസ്റ്ററുകളായി എമ്പാടും, പിന്നെ ആകാശഗോളങ്ങൾ, പിന്നെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങി ഒരു മഹാലോകമാണ് ആകാശം. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കണം. സൂര്യൻ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ ധർമ്മങ്ങൾ നോക്കി, സൂര്യനിൽ ഊർജല്ലേ, സൂര്യനിൽ സൗരോർജ ഉണ്ടല്ലേ, താപത്ത്. പിന്നെ സൂര്യനിന്റെ എന്തുണ്ട്, സൂര്യന്റെ നൂറുണ്ട് പ്രകാശം അല്ലെ. പിന്നെ സൂര്യന്റെ ദിയ ഉണ്ട്, വെട്ടം അല്ലെ. പിന്നെ സൂര്യന്റെ ശുഅ രശ്മികൾ അല്ലെ. പിന്നെ സൂര്യന്റെ ഹറാറത്ത് അല്ലെ, ചൂട്. പിന്നെ സൂര്യന്റെ ദൗറാൻ കറക്കം. പിന്നെ സൂര്യന്റെ ആ ബോൾഡ് ദൂരം വളരെ ചുരുക്കി. ഇതിനെ ഓരോന്നിന്റെയും നോക്കി, സൂര്യന്റെ താക്കത്ത് അല്ലെ, സൗരോർജം, അതിൽ നിന്ന് എന്തൊക്കെ ഫായിദ ഗുണങ്ങൾ അത്. പിന്നെ സൂര്യന്റെ നൂറ് പ്രകാശം അല്ലെ, സൂര്യപ്രകാശത്തിന് ചുരുങ്ങിയത് നമ്മളിപ്പോ സൂര്യപ്രകാശത്താലാണ് ശ്വസനം നടക്കുന്നത് അല്ലെ, ശ്വസനത്തിലൂടെയാണ്. പിന്നെ സസ്യലതാദികൾ വളരുന്നത്, അതേപോലെ തന്നെ മനുഷ്യജീവിതം നിലനിൽക്കണം. അങ്ങനെ പറയാം. ദിയാ എന്താ, ദിയാവ് വെട്ടാണ് അല്ലെ, സൂര്യന്റെ വെട്ടാണ് നമുക്ക് പൂനിലാവ് അല്ലെ. ചന്ദ്രന് വെട്ടണ്ടോ, ഇല്ല, ചന്ദ്രന് വെട്ടല്ല. പിന്നെ സൂര്യന്റേത് ചെന്ന് അവിടെ നിന്ന് പിന്നെ പ്രസരിക്കുമ്പോഴാണ് നമുക്ക് ദിയാളുള്ളത്. അതിനൊക്കെ കുറെ ധർമ്മങ്ങളാണ്, അതൊക്കെ നമുക്ക് നമ്മളുടെ പരിമിതമായ ബുദ്ധിയിൽ. അതേപോലെ തന്നെ രശ്മികൾ അല്ലെ, രശ്മികളുടെ പിന്നെ ധർമ്മങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ സൂര്യന്റെ ചൂട് കാരണത്താലാണ് നമുക്ക് ഇവിടെ വെള്ളവും നീരാവിയും വായും മഴയൊക്കെ. അതേപോലെ തന്നെ സൂര്യന്റെ കറക്കം, സൂര്യൻ കറങ്ങണോണ്ടല്ലേ എന്തുണ്ടാണത്, കാലവർഷം നമ്മൾ കണക്കെടുക്കുന്നത്, മാസവും വർഷവും ഒക്കെ. അതേപോലെ തന്നെ സൂര്യന്റെ ദൂരം അല്ലെ, സൂര്യന്റെ ദൂരം, ആ നിശ്ചിത ദൂരം ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു, അല്പ അകലത്തിലായി അല്ലെങ്കിൽ അല്പ അടുത്താൽ. ഒക്കെയും മഹാത്ഭുതങ്ങളാണ്, ഒക്കെയും മഹാത്ഭുതങ്ങളാണ്. ഇതൊരു സൂര്യന്റെ വിഷയത്തിൽ വളരെ ചെറിയ പരിമിതമായ ജ്ഞാനം നമ്മൾ പറയുന്നത്. സൂര്യനുകൾക്ക് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്റ്റാറുകൾ, അതേപോലെ തന്നെ മറ്റ് ആകാശഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളായിട്ട് വാനം വിശാലമാണ്. അത് ഇന്നാലെ മൂസ്ലിമുൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, നമ്മൾ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ വികസിക്കുന്നതായി ഈ പ്രപഞ്ചം, അത് കൈഫ റുഫിയത്, എങ്ങനെ ഉയർത്തപ്പെട്ടു എന്നത് ആലോചിക്കുന്നില്ലേ എന്നാണ് ഇവിടെ ചോദ്യം. പിന്നെ വൈനൽ ജിബാൽ കൈഫ നുസിബത്, ജിബാൽ എന്താ, ജിബാൽ ജബൽ ജിബാൽ എന്നാണ് പർവ്വതങ്ങളാണ്, ഗിരിശൃംഖങ്ങൾ. വൈലൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക് എന്താ അഫലായ അംബുറു, അവർ നോക്കുന്നില്ലേ എന്നാണ്. കൈഫ് എങ്ങനെയാണ് നുസിബത്ത്, പർവ്വതങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, നാട്ടപ്പെട്ടത്, നസബ എന്ന നാട്ടിന്നാണ്, അങ്ങനെ നാട്ടി സ്ഥാപിക്കുന്നതിനാണ് നസബ എന്ന് പറയുന്നത്. നുസിബത്ത് നാട്ടപ്പെട്ടു, കൈഫ നുസിബത്ത് എങ്ങനെയാണ് ഗിരിശൃംഖങ്ങൾ പർവ്വതങ്ങൾ അത് നാട്ടപ്പെട്ടിരിക്കുന്നത്. എന്താ പർവ്വതങ്ങൾ നാട്ടിയതിന്റെ പ്രത്യേകത, എന്താ പർവ്വതങ്ങൾ നാട്ടിയതിന്റെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് പർവ്വതങ്ങൾ നാട്ടിന്റെ, പർവ്വതങ്ങൾക്ക് തന്നെ പറയുന്ന ഒരു പേര് വിശുദ്ധ ഖുർആനിലെ റവാസിയ എന്നാണ്, റാസിയാത്ത്, റാസിയാത്ത് എന്നാണ് എന്താ, അത് രൂഢമൂലാണ്, ഭദ്രാണ്, ഭൂമിയിൽ ഭദ്രവും രൂഢമൂലവുമാണ്. അപ്പോ അങ്ങനെയുള്ള പർവ്വതങ്ങൾ നാട്ടിയത് അൻതമീദ ബിക്കുന്നാണ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ചായാതിരിക്കാൻ എന്നാണ്. പർവ്വതങ്ങൾ അതിന് പറഞ്ഞത് വൽ ജിബാല ഔത്താദ എന്നാണ്, പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല വത്തദുകളാക്കിയെന്നാണ്. വത്തദ് എന്നാണ് എന്താ, ആണി, ഭൂമിക്ക് ആണികൾ എന്നാണ്. അപ്പൊ പർവ്വതങ്ങൾ ഭൂമിക്ക് ഉറപ്പാണ്, ആണിയുടെ ധർമ്മം നിർവഹിക്കുന്നു. അതേപോലെ തന്നെ ഭൂമിയുടെ സന്തുലിതത്വം അതാണ് അൻതമീദബിക്കും, സന്തുലിതത്വം പർവ്വതങ്ങൾ നിയന്ത്രിക്കുന്നു. അറബികൾ പറയും കുന്ന ജിബാലൻ ഫിൽ ജിബാലി വറുബമ സിർണ അല മൗജിൽ ബിഹാരി ബിഹാറ. അറബികൾ പറയും കുന്ന ജിബാലൻ ഫിൽ ജിബാൽ, എന്താ പർവ്വതങ്ങളിൽ ഞങ്ങൾ പർവ്വതങ്ങളാണ്. കുന്ന ജിബാലൻ ഫിൽ ജിബാലി വറുബമ സിർണ അല മൗജിൽ ബിഹാരി ബിഹാറ. ഞങ്ങൾ പർവ്വതങ്ങളിൽ പർവ്വതങ്ങളാണ്, ചിലപ്പോഴൊക്കെ ഞങ്ങൾ സമുദ്ര തിരകളിൽ സമുദ്രങ്ങളായി സഞ്ചരിക്കുമെന്നാണ്. ഓ, ഗംഭീരാണ് അതിന്റെ ആശയം. ഞങ്ങൾ ഗിരിശൃംഖങ്ങളിൽ ഗിരിശൃംഖങ്ങളാണ് എന്നാണ് എന്താ, ഞങ്ങൾ കരുത്തന്മാരാണെന്നർത്ഥം. വറുബമ ചിലപ്പോ സിർണ ഞങ്ങൾ സഞ്ചരിക്കും, അല മൗജിൽ ബിഹാർ സമുദ്ര തിരമാലകളിൽ, ബിഹാർ ആ സമുദ്രങ്ങളായി. അപ്പോ പർവ്വതങ്ങൾ എന്തിനാ പ്രയോഗിക്കുക, അത് കരുത്തായി ശക്തിയായി ആ രീതി നിലക്കാണ് പ്രയോഗിക്കുക. അപ്പോ അങ്ങനെയാണ് പർവ്വതങ്ങൾ. പിന്നെ പർവ്വതങ്ങളുടെ പ്രത്യേകത, പർവ്വതങ്ങളൊക്കെ മണ്ണിന്റെ കല്ലിന്റെ അതേപോലെ തന്നെ മറ്റു മൂലകങ്ങൾ പിന്നെ ഇതിലൊക്കെ പർവ്വതങ്ങളുണ്ട്. അപ്പോ വ്യത്യസ്തങ്ങളായ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ തന്നെയും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി അതേപോലെ തന്നെ ഭൂമിക്ക് ശക്തിയായി ആണി എന്നോണം വർദ്ധിച്ച് കൈഫ നസീബത്ത്, അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത്, നാട്ടി സ്ഥാപിക്കപ്പെട്ടത് എന്നതും അഫലായ നുറൂൻ അവർ നോക്കുന്നില്ലേ. വൈലൽ അർദ്, വൈലൽ അർദ്, ഭൂമിയിലേക്കും അവർ നോക്കുന്നില്ലേ. കൈഫ സുതിഹത്ത്, കൈഫ് എങ്ങനെയാണ് സുതിഹത്ത്, എന്താ സുതിഹത്ത്, സതഹ എന്ന് പറഞ്ഞാല് സതഹ എന്ന് പറയും സവ്വ എന്ന അർത്ഥത്തില്, എന്താ സവ്വ, ശരിപ്പെടുത്തി, ശരിപ്പെടുത്തി. വൈലൽ അർദ്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ. കൈഫ സുതിഹത്ത് എങ്ങനെയാണ് ഭൂമി അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നത്. പെരന്റൊക്കെ സത്തഹ എന്ന് പറയും, ഇതാ സത്തഹ, സത്തഹ എന്ന മേൽക്കൂര, സത്തഹ എന്ന മേൽക്കൂര, മേൽക്കൂര എല്ലാം ഒരേ നിരന്നിട്ടായിക്കൊള്ളുന്നില്ല. പിന്നെ മേൽക്കൂര എങ്ങനെ ഉണ്ടാവൂലേ, പല നിലക്കും മേൽക്കൂര ഉണ്ടാവും, ഇങ്ങനെ റൗണ്ടില് അതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും ഇവിടെ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുതിഹത്ത്, ഭൂമി എങ്ങനെയാണ് അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നത്, ശരിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ പെട്ടതാണെന്ത്, ഭൂമി പരത്തി എന്നുള്ളത്, ഭൂമിയെ പരത്തി എന്നുള്ളത്. അവിടെ ഉദ്ദേശം വാസയോഗ്യമാം വിധം ശരിപ്പെടുത്തി എന്നുള്ളതാണ്. ഭൂമിയെ കൈഫ സുതിഹത്ത്, മനുഷ്യർക്ക് വസിക്കാൻ യോഗ്യമാം വിധം അതിനെ ശരിപ്പെടുത്തി, അതെങ്ങനെ. ഭൂമി ഉരുണ്ടിട്ടല്ലേ, ഭൂമി ഗോളാകൃതിയിലാണ് അല്ലെ, ഗോളാകൃതിയിലുള്ള ഒന്ന് അത് വലുതാണ് എങ്കിൽ, അത് ഭീമാകാരവും വലുതാണ് എങ്കിൽ അതിന്മേ നിൽക്കുന്ന ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ എന്തായിരിക്കും, അവന്റെ പരിസരം പരന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭൂമി പരന്നിട്ടാണ് എന്നുള്ളത് അറിയിക്കില്ല. ഭൂമിന്റെ ശക്കിൽ എന്ത് തന്നെയാണ്, ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ്, കുറവിയത്തു ശക്കിൽ, കുറവിയത്തു ശക്കിലാണ്. പക്ഷേ കുറവിയത്തു ശക്കിലായ ഒന്ന് അത് വലുതാണ് എങ്കിൽ അയിമ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്റെ പരിസരമൊക്കെ പരന്നു കാണാൻ സാധിക്കും. ഇവിടെ വിഷയം, ഇവിടെ വൈലൽ അർദ്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുതിഹത്ത്, ഭൂമി എങ്ങനെയാണ് ശരിപ്പെടുത്തപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വസിക്കാൻ വാസയോഗ്യമാക്കപ്പെട്ടത് എന്നതാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതാല സതഹ എന്ന് പ്രയോഗിച്ചു, അതേപോലെ ദഹ പ്രയോഗിച്ചു, ത്വഹ പ്രയോഗിച്ചു. വൽ അർദ ബഅദ ദാലിക ദഹാഹ അഖ്റജ മിൻഹ മാഅഹ വ മർആഹ വൽ ജിബാല അർസാഹ മതാഅ ലകും വലി അൻആമികും. വസിക്കാൻ യോഗ്യമാം വിധം ഭൂമിയെ ശരിപ്പെടുത്തി എന്നുള്ളതാണ്. ആളുകൾക്ക് പാർക്കാൻ യോഗ്യമാം വിധം ഭൂമിക്ക് എന്തുണ്ട്? ഗുരുത്വാകർഷണ ബലമുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിൽ പിന്നെ മേച്ചിൽപ്പുറങ്ങളുണ്ട്. ഭൂമിയിൽ പിന്നെ ജീവിക്കാൻ പിന്നെ ഉപജീവനങ്ങൾ ഇതൊക്കെ തരപ്പെടുത്തിയിട്ട് വാസയോഗ്യമാം വിധം. അതുകൊണ്ടാണ് വൈലൽ അർദ്ദ് ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുദ്ദിഹത്ത്, എപ്രകാരമാണത് വസിക്കാൻ യോഗ്യമാം വിധം ശരിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. സമുദ്രണ്ട് അല്ലെ, കരണ്ട്, കടലുണ്ട്. മനുഷ്യന്മാർക്ക് വസിക്കാൻ യോഗ്യാണ്. മറ്റു പിന്നെ ഗ്രഹങ്ങളിലേതെന്ന പോലെയല്ല ഭൂമിയുടെ അവസ്ഥ. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ജനിക്കുന്നവർക്ക്, ഇവിടെ വളരുന്നവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഭൂമിയുടെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കാൻ പറയുന്നു. അപ്പൊ ഇവിടെ ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഒരു ശാസ്ത്രീയമായ പക്ഷവായന വായിക്കുക എന്നുള്ളതല്ല, നമ്മൾ യോഗ്യരുമല്ല അത് ഇതല്ല. പക്ഷെ ഇവിടെ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് കൊടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് കൊടുത്തത് പിന്നെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ എന്താ വിഷയം? സൂറത്തിന്റെ തുടക്കത്തിൽ എന്താ വിഷയം? ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഗാശിയത്താണ് വിഷയം അല്ലെ, പരലോകാണ് വിഷയം. പരലോകത്ത് രണ്ട് വിഭാഗം ജനങ്ങളാണ്. അതെന്താ? വുജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ. മറ്റൊരു വിഭാഗം വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹ റാദിയ. പരലോകമുണ്ട്, പരലോകത്ത് ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട് എന്ന് പറയുമ്പോ ഇത് കേട്ട് ഉൾക്കൊള്ളുന്നവരെല്ലാം അവിടെ ഉള്ള ജനത, കേട്ട് ഉൾക്കൊള്ളുന്നവരല്ല അവിടെ ഉള്ള ജനത, പരലോകത്തെ കളമാക്കുന്നവരും അതിനെ കളിയാക്കുന്നവരാണ് ആ ജനത. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല, അള്ളാഹു സുബ്ഹാനഹു വതാല അവര് സമ്മതിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ ഉണർത്തിയിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? ആ അള്ളാഹു പരലോകത്തെ സംഭവിപ്പിക്കും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താണ്. മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ദിമാമ ഇബ്നു സാലബ ഒരു ഗ്രാമീണ അറബിയാണ്. ദിമാമ ഇബ്നു സാലബ ബനു ബക്കർ ഗോത്രക്കാരനാണ്, തനി ഗ്രാമീണൻ, തനി നാടൻ. ദിമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോ റസൂലുള്ള മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കാണ്, സഹാബത്തിനോട് ഇരിക്കാണ്. അപ്പൊ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, സഹാബികളൊക്കെ അങ്ങനെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ദിമാമ അയാളുടെ ആ ഗ്രാമീണത അറിയിക്കുന്ന അതെങ്ങനെയാന്ന് വെച്ചാല് അയാൾ ഒട്ടകപ്പുറത്ത് തന്നെയാണ് പള്ളിക്കും കയറിയിരുന്നത്. ഒട്ടകയറ്റ് പള്ളിന്റെ ഉള്ളിൽ കയറിയിരുന്നു. മൂപ്പരിക്ക് അങ്ങനെ ചാത്തും അതൊന്നുമില്ല, അങ്ങോട്ട് കയറി വന്ന് മൂപ്പര് ആൾക്കൂട്ടത്തിൽ ചോദിക്കാണ്, മെൻമിൻകും ഇബിന് അബ്ദുൽ മുത്തലിബ്, മെൻമിൻകും ഇബിനു അബ്ദുൽ മുത്തലിബ്, ആരാ നിങ്ങളുടെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന് ചോദിച്ചു. ഇസ്ലാസ്ലമ തങ്ങൾ ഇബിന് അബ്ദുൽ മുത്തലിബ്, ഇബിന് അബ്ദില്ല എന്നതിലേറെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞ അന ഇബിന് അബ്ദുൽ മുത്തലിബ് ലാഖദീബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, അത് കള്ളമല്ല എന്ന് പറയുന്നത് റസൂലുള്ള ഹുനൈൻ യുദ്ധത്തിൽ. ഏതായാലും ആരാണ് ഇബിന് അബ്ദുൽ മുത്തലിബ് വെച്ച്? അപ്പോ സഹാബികളൊക്കെ പറഞ്ഞത് ആ ഇരിക്കണ വെളുത്ത ശാരീരിക പ്രകൃതിയുള്ള ചാരിയിരിക്കണ അദ്ദേഹമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനെ ചൂണ്ടി. അപ്പൊ അയാൾ വന്നിട്ട് ഇബിന് അബ്ദുൽ മുത്തലിബ് അപ്പോഴും ചോദിച്ചു, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്ന അയാൾക്ക് സംഭവം അയാളെ നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, അദ്ദേഹം ചോദിക്കാണ്, മൻ റഫാസന, ആരാണ് ആകാശത്തെ ഉയർത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ. വമൻ നസബൽ ജിബാൽ, ആരാണ് പർവ്വതങ്ങളെ നാട്ടിയത്? ഇവർ ചോദിക്കുന്നു, അല്ലാ. വമൻ സതഹൽ അർദ്, ആരാണ് ഭൂമിയെ വാസയോഗ്യമാം വിധം വിധാനിച്ചത്? റസൂലാണ്, അല്ലാ. അപ്പൊ അദ്ദേഹം ചോദിക്കണം, അസ്അലുക ബിമൻ അല്ലദി റഫഅ സമ വ നസബൽ ജിബാൽ വ സതഹൽ അർദ്, അല്ലാഹു അർസലക, ആകാശത്തെ നാട്ടിയ, ഭൂമിയെ പരത്തിയ അല്ലെങ്കിൽ വാസയോഗ്യമാക്കിയ, പർവ്വതങ്ങളെ സ്ഥാപിച്ച ആ അല്ലാഹുവെ സ്ഥാപിച്ചവനെ കൊണ്ട് ഞാൻ ഇതാ നിന്നോട് ചോദിക്കണം. അള്ളാഹുവാണ് നിങ്ങളെ നിയോഗിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ നബിയായി നിയോഗിച്ചത് ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അള്ളാഹാണ് എന്നെ നബിയായി നിയോഗിച്ചത്. എന്നിട്ട് അയാൾ ഇസ്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇസ്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ അയാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ, റസൂലിനെ ചൂണ്ടിയിട്ട് അയാള് ഇസ്ലാം സ്വീകരിച്ചു. അന്നക്ക റസൂലുള്ളാഹ എന്നിട്ട് പറയണേ, ഇപ്പറഞ്ഞില്ലേറെ ഞാൻ കൂട്ടൂല, ഇതിനോട്ട് കുറക്കൂല, അഞ്ചു വക്ത നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതാണ് റസൂൽ അലൈഹി സ്വലാത്തു വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഷഹാദത്തേനി, ഷഹാദത്തേനി അവിടുന്ന് ചൊല്ലി മൂപ്പര്. എന്നിട്ട് ഇതിൽ ഞാൻ ഒന്നും കൂട്ടൂല ഉറക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് മൂപ്പര് ഓട്ട പോവാണ്. അപ്പൊ റസൂൽ അലൈഹി സ്വലാത്തു വസല്ലം നിങ്ങൾ പറയണം, അഫ്ലഹ വല്ലാഹ് ഇൻ സദഖ്, സത്യസന്ധനാണ് എങ്കിൽ അയാൾ വിജയം വരിച്ചു. പിന്നെ അയാൾ പോകുമ്പോ റസൂൽ പറയാണ്, സ്വർഗത്തേക്ക് പോണ ആളെ കാണണമെങ്കിൽ അത് അയാളെ നോക്കിക്കോളി. അള്ളാഹു അക്ബർ. അപ്പോ അവിടെ നോക്കി ആ ചോദ്യങ്ങൾ, ആരാണ് ആകാശത്തെ ഉയർത്തിയത്, ആരാണ് ഭൂമിയെ പിന്നെ പർവ്വതങ്ങളെ നാട്ടിയത്, ആരാണ് ഭൂമിയെ വാസയോഗ്യമാക്കിയത് എന്ന് ചോദിക്കണം. അവർക്കറിയാം. എന്നിട്ട് ആ അള്ളാനെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, ആ അള്ളയാണോ നിങ്ങൾ അയച്ചത്. അപ്പൊ ഇവിടെ ഈ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇതൊക്കെ ഇവിടെ നോക്കി നിങ്ങളൊക്കെ മജ്ഹൂല പ്രയോഗിച്ചത്, ഖുലിഖത്ത് സൃഷ്ടിക്കപ്പെട്ടു, റുഫിഅത്ത് അല്ലെ, നുസിബത്ത് മജ്ഹൂലാണ്, സ്ഥാപിക്കപ്പെട്ടു, ആര് സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ല, ആര് സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ല, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് ഉയർത്തിയത്, ആരാണ് സ്ഥാപിച്ചത്, ആരാണ് വാസയോഗ്യമാക്കിയതെന്ന് പറഞ്ഞില്ല. കാരണം പറയേണ്ട കാര്യമില്ല, സംഭവം അത് ആർക്കറിയാം, ഇത് ആരോടാണോ അഭിസംബോധനയാണ് അത് അവർക്ക് അറിയാം, അവർ സമ്മതിക്കുന്ന സംഗതിയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ദിമാമയുടെ സംഭവം ഞാൻ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയുന്നത്, ഇത് നിങ്ങൾ സമ്മതിക്കണ ഇതാണ്, ആരാണിത് എന്നുള്ളത്. ആ അള്ളാഹുവാണ് പരലോകത്തെ സംഭവിപ്പിക്കുന്നത്, ആ ആളുകൾ അള്ളാഹുവാണ് മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുനഃസൃഷ്ടി നടത്തുന്നത്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. ഫദക്കിർ, അതിനാൽ ദക്കിർ എന്താ, നിങ്ങൾ തസ്കിറത്ത് നടത്തുക, ഉത്ബോധനം നടത്തുക. ഫദക്കിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പറയുന്നത്, അതിനാൽ നിങ്ങൾ ഉത്ബോധനം നടത്തുക. ഇന്നമ അൻത മുദക്കിർ, ഇന്നമ തീർച്ചയായും നിങ്ങൾ, ഇന്നമ തീർച്ചയായും അൻത താങ്കൾ, മുദക്കിറുൻ മുദക്കിർ ഉത്ബോധകൻ മാത്രം, ഉണർത്തുന്നവൻ മാത്രം. ഫദക്കിർ, അതിനാൽ നിങ്ങൾ ഉത്ബോധനം നടത്തുക. ഇന്നമ അൻത താങ്കൾ മുദക്കിറുൻ ഉത്ബോധകൻ മാത്രമാണ്, ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, ലസ്ത താങ്കളല്ല, അലൈഹിം ബി മുസൈതിർ, മുസൈതിർ എന്ന് പറഞ്ഞാല് മേലാധികാരി, മേലാധികാരി സൈത്തറ അല എന്ന് പറയാം, ഒരു കൂട്ടരുടെ മേൽ അധികാരി, അധികാരം ചെലുത്തുന്നവൻ, മുസൈതിർ എന്ന് പറഞ്ഞതാണ് അധികാരം ചെലുത്തുന്നവൻ. ലസ്ത താങ്കളല്ല ബി മുസൈതിരിൻ, അധികാരം ചെലുത്തുന്നവൻ, അലൈഹിം അവരുടെ മേൽ. ഇവിടെ ലസ്ത മുസൈത്തിറുൻ അലൈഹിം എന്ന് പറഞ്ഞാലും ആശയായി, താങ്കൾ അവരുടെ മേൽ അധികാരം ചെലുത്തുന്നവരാണ്. പക്ഷെ ഇവിടെ ബി വന്ന്, ആ ബി സായിദത്ത് എന്ന് പറയും, എന്ന് പറഞ്ഞാല് ഒരിക്കലും അല്ല എന്നർത്ഥത്തിലാണ്, ഒരിക്കലും അല്ല എന്നർത്ഥത്തിൽ. അപ്പൊ ഈ ബാ വന്നതോടുകൂടി ആശയത്തിൽ ഒരു വൈപുല്യമുണ്ട്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, താങ്കൾ അവരുടെ മേൽ മേൽക്കോയ്മ ആധിപത്യം ചെലുത്തുന്നവനല്ല ഒരിക്കലും, ഒരിക്കലും. എന്താ ആയത്ത് അറിയിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് കാണാം ഈ ദക്കിർ, ദക്കിർ ഇന്നമ അൻത മുദക്കിർ ഇവിടെ പറഞ്ഞു അല്ലെ. ദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ദക്കിർ നിങ്ങൾ ഉത്ബോധനം നടത്തുക, ഉത്ബോധനം വിശ്വാസികൾക്ക് ഉപകരിക്കും. ഫദക്കിർ ബിൽ ഖുർആനി മൈ യഖാഫു വഈദ്, ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നിങ്ങൾ ഉത്ബോധനം നടത്തുക, മൈ യഖാഫു വഈദ് അല്ലെ, പിന്നെ മുന്നറിയിപ്പ് ഭയക്കുന്നവരെ. അതേപോലെ വേറെയും കാണാൻ സാധിക്കും, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഉത്ബോധനം ഉപകരിക്കുന്നുവെങ്കിൽ ഫദക്കിർ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്ബോധനം നടത്തുക. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിമ്മത്ത് എന്താണ്? അത് ഉത്ബോധനം നടത്തലാണ്, തസ്കിറത്താണ്. അത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരല്ല, മുസൈത്തിറല്ല. മുസൈത്തിർ എന്ന് പറഞ്ഞാൽ ബലാത്കാരായിട്ട് അധികാരം ചെലുത്തി ആദർശത്തിലേക്ക് കൊണ്ടുവരുന്നവൻ, ബലാത്കാരത്തിലൂടെ കൊണ്ടുവരുന്നവൻ അല്ല. സൂറത്തുൽ അഹദിൽ പറഞ്ഞു ഇന്നമ അന്ത മുദക്കിർ എന്നുള്ളത്തിൽ അഹദിൽ ഇന്നമ അന്ത മുൻദിർ മുന്നറിയിപ്പുകാരൻ താക്കീദുകാരൻ നിങ്ങൾ താക്കീദുകാരൻ മാത്രമാണ് വേറൊരു അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ലസ്ത അലൈഹിം ബി മുസൈത്തർ എന്നുള്ളത് ലസ്ത അലൈഹിം ബി വക്കീൽ വക്കീലല്ല അതേപോലെ ജബ്ബാർ അല്ലെ നീ അവരുടെ മേൽ ജബ്ബാർ അല്ല എന്ന് പറയട്ടെ ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ അതും അധികാരം ബലം പ്രയോഗിച്ച് അധികാരം ചെലുത്തി കൊണ്ടുവരുന്നവൻ എന്നർത്ഥത്തിൽ മേലാധികാരി എന്നർത്ഥത്തിൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു അഫ അൻത തുക്രിഹുന്നാസ് നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ നിർബന്ധിക്കുകയാണോ ചോദിക്കുന്നത് നിർബന്ധിക്കാൻ പാടില്ല ലാ ഇക്രാഹത്തിദ്ദീൻ മതത്തിൽ എന്തില്ല ബലാൽക്കാരല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട് ചോദിക്കാണ് അഫ അൻത തുക്രിഹുന്നാസ് ജനങ്ങളെ നിങ്ങൾ നിർബന്ധത്തിലേക്ക് ബലാൽക്കാരൻ നടത്തുകയാണോ എന്ന് മനസ്സിലായി അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിമ്മത്ത് ദക്കിർ തദ്ക്കിറത്ത് ഉത്ബോധനം നടത്തലാണ് ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസൈത്തർ അല്ല ജബ്ബാർ അല്ല ആളുകളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരുന്നവനും അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേല് തദ്ക്കിറത്താണ് ബാധ്യത അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നു മുതൽ മരിക്കുന്നത് വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്താണ് ദക്കിർ അതാണ് തദ്ക്കിറത്താണ് അതാണ് മരിക്കാൻ നേരത്തും അസ്വല അസ്വല മരിക്കുക റസൂല്ല അപ്പൊ പറയുന്നത് അസ്വല അസ്വല നമസ്കാരം സൂക്ഷിക്കണം നിസ്കാരം സൂക്ഷിക്കണം അന്നിസ അന്നിസ സ്ത്രീകളുടെ വിഷയം സൂക്ഷിക്കണം വമ മലക്കത്ത് ഐമാനക്കും അടിമകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണം ഇതൊക്കെ എന്താണ് അതൊക്കെ അതാണ് ദക്കിർ മരിക്കുന്നത് വരെ ഈ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള ഈ ഒരു കൽപ്പന അത് നിസ്ലാസ്ലം മാത്രങ്ങൾ ശിരസ വഹിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിനോട് യാത്രയായിട്ടുള്ളത് ഇന്നമ അൻത മുദക്കിർ എന്തുകൊണ്ടാ ബലാത്കാരം പാടില്ല എന്ന് പറഞ്ഞത് ലാ ഇക്രാഹ ഫിദ്ദീൻ മതത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയക്ഫുർ സത്യം റബ്ബിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ഫമൻ ഷാ ഫലിയുമിൻ ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യാം വിശ്വസിക്കാം വമൻ ഷാ ഫലിയക്ഫുർ ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യാം അവിശ്വസിക്കാം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ അതുകൊണ്ട് തന്നെ ദീനിലേക്ക് എന്തില്ല ബലാൽക്കാരല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലാൽക്കാരം നടത്തുന്നവനല്ല ഇന്നമ അല റസൂലി ഇല്ലൽ ബലാ എന്താ റസൂലിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താ ബലാഹ് മാത്രമാണ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്ഷീണ പരിശ്രമത്തിലൂടെ അരപ്പട്ടിണിയും ഒഴുപട്ടിണിയുമായി കഷ്ടതകൾ സഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത് എത്തിച്ചിട്ടുണ്ട് എത്തിക്കുക എന്നുള്ള ബാധ്യത അത് നിസ്ലാഹു സ്വല്ലല്ലാഹു തങ്ങൾ അത് കൃത്യമായിട്ട് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് സത്യം അള്ളാഹുവിൽ നിന്ന് ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം ഇഷ്ടമുള്ളവന് നിരാകരിക്കാം ബലാൽക്കാരല്ല ലായിക്കറാ വിധി മതത്തിലേക്ക് എന്തില്ല ബലാൽക്കാരല്ല അതുകൊണ്ട് തന്നെ ചെല്ലടാ കലിമ എന്നുള്ള അത് മുസ്ലിമിന് പാടില്ല ചെല്ലടാ കലിമ അത് പാടുള്ളതല്ല സത്യം പറഞ്ഞു കൊടുക്കുക ഹക്ക് വിശദീകരിച്ചു കൊടുക്കുക ഇതിലാണ് രക്ഷ എന്ന് പറഞ്ഞു കൊടുക്കുക ഇതില്ല എങ്കിൽ നരകത്തിന് വിറകാണ് എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക ഉൾക്കൊള്ളവന് ഉൾക്കൊള്ളാം അല്ലാത്തവന് തിരസ്കരിക്കാം ഇവിടെ ഫദക്കിർ ഇന്നമാനത്തെ മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ പക്ഷെ ഇല്ലാമൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ലാക്കിൻ എന്ന അർത്ഥത്തിലാണ് എന്നാൽ ഇസ്തിദ്റാക്കിന് എന്നാൽ മൻ തവല്ല വല്ലവരും സത്യം കേൾക്കുന്നതിൽ നിന്ന് സത്യം കൂട്ടാക്കുന്നതിൽ നിന്ന് സത്യം പുൽകുന്നതിൽ നിന്ന് തവല്ല എന്ന ആ അറള പിന്തിരിഞ്ഞാൽ അതാണ് ഇല്ല എന്നാൽ മൻ തവല്ല വല്ലവനും തവല്ല എന്ന ആ അറള പിന്തിരിഞ്ഞു തവല്ല എന്നാല് ആ അറള പിന്തിരിഞ്ഞു എന്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഇസ്ലാമാകുന്ന സത്യം അത് കേൾക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു അത് ഉൾക്കൊള്ളുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു അത് സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു വഖഫർ ഇസ്മാന കഫർ വഖഫർ ബിൽ ഹഖ് സത്യം അതിൽ അവിശ്വസിക്കുകയും ചെയ്തു പിന്തിരിയുകയും അത് അവിശ്വസിക്കുകയും ചെയ്തു എങ്കിലെന്താ ഫയുഅദ്ദിബുഹു അവനെ ശിക്ഷിക്കും. ആരെ ശിക്ഷിക്കും? അള്ളാഹു ശിക്ഷിക്കും. എന്ത് ശിക്ഷ? അൽ അദാബ് അൽ അക്ബർ. അല്ല, അദാബ് അൽ അക്ബർ എന്താ? ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ. അപ്പോ ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല, പിന്നെയോ എല്ലാവരോടുള്ള ആഹ്വാനമാണ്. എല്ലാ മുസൽമാനോടുള്ളതാണ്. ഫദക്കിർ, ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. ഒരിക്കലും അധികാരബലത്തിൽ സമ്മർദ്ദം ചെലുത്തി മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇല്ലേ ഇല്ല, അത് പാടുള്ളതല്ല. ഒരാൾ അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുസൈത്തറല്ല, അത് നേരാണ്. പക്ഷേ അതിനർത്ഥം ഒരാൾക്ക് സത്യം സ്വീകരിക്കാം, സത്യം തിരസ്കരിക്കാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, മനുഷ്യന്റെ പ്രത്യേകതയാണ് അള്ളാഹു അത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ സത്യം സ്വീകരിക്കാതിരുന്ന് സത്യത്തെ അവിശ്വസിച്ചു എങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അള്ളാഹു എന്നുള്ള വലിയ ശിക്ഷ. അള്ളാഹുന്റെ ശിക്ഷ അത് വലിയ ശിക്ഷയാണ്. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, വലിയ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശിക്ഷിക്കും. എന്താ ഈ വലിയ ശിക്ഷ എന്ന് പറഞ്ഞത്? അത് ഏത് ശിക്ഷ? അള്ളാഹുവിന്റെ ശിക്ഷ വിശിക്ഷ, അത് അന്ത്യനാളിൽ അത് വലിയ ശിക്ഷയാണ്, പരലോകത്തെ ശിക്ഷ. വല അദാബുൽ ആഖിറത്തി അക്ബർ ലൗകാനി യഅലമു. എന്താ വല അദാബുൽ ആഖിറത്ത്? ആഖിറത്തിലെ ശിക്ഷ അത് അക്ബർ, വലിയ ശിക്ഷയാണ്, വലിയ ശിക്ഷയാണ്. അപ്പൊ ഇവിടെ ഈ അൽ അദാബുൽ അക്ബർ എന്ന് പറഞ്ഞപ്പോ അൽ അദാബുൽ അസ്ഹറിനെ കുറിച്ച് സൂചനല്ലേ, ചെറിയ ശിക്ഷനെ കുറിച്ച് സൂചനല്ലേ. സത്യം കേൾക്കുകയും കൂട്ടാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മുഖം തിരിക്കുക, അവിശ്വസിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ശിക്ഷ ഉണ്ടാവും, ദുനിയാവിലും ശിക്ഷ ഉണ്ടാവും. പക്ഷെ ആ ശിക്ഷക്ക് എന്താണ്? ആഖിറത്തിലെ ശിക്ഷനെ നോക്കുമ്പോൾ അത് ചെറിയ ശിക്ഷയാണ്. വലിയ ഇത്ര ദുനിയാവിലൊരു മനുഷ്യൻ ശിക്ഷക്കിരയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? താരതമ്യേന പരലോകത്തെ അപേക്ഷിച്ച് അതൊക്കെ ചെറുതാണ്, പരലോകത്തെ അപേക്ഷിച്ച് അതൊക്കെ ചെറുതാണ്. ദുനിയാവിൽ ശിക്ഷക്കിരയാകും മനുഷ്യർ, പല രീതിയിൽ ശിക്ഷക്കിരയായി എന്ന് വരും. ഇവിടെ രോഗം ഉണ്ടായി എന്ന് വരും, ഇവിടെ മാനസിക പീഡനങ്ങൾ ഉണ്ടായി എന്ന് വരും, ഇവിടെ ശാരീരിക പീഡനങ്ങൾ ഉണ്ടായി എന്ന് വരും, പല ബന്ധനങ്ങൾ, അതേപോലെ തന്നെ അങ്ങനെ പലവിധ മുറകൾ അതൊക്കെ ഉണ്ടായി എന്ന് വരും ആദർശത്തിന്റെ പേരിൽ. പക്ഷെ അത് അല്ല, പിന്നെ ഭൗതികമായിട്ടുള്ളതായ ശിക്ഷകൾ. പക്ഷെ അതൊക്കെ എന്താണ്? പരലോകത്തെ ശിക്ഷയെ അപേക്ഷിച്ച് ചെറിയ ശിക്ഷയാണ്. പരലോകത്തെ ശിക്ഷ അതെന്താണ്? അദാബുൽ അക്ബറാണ്, വലിയ ശിക്ഷയാണ്. നമ്മൾ പറഞ്ഞില്ലേ, കാരണം പരലോകത്തിലെ ചെറിയ ശിക്ഷ എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ മുമ്പ്. എന്താ പറഞ്ഞത്? പരലോകത്തെ ഏറ്റവും ചെറിയ ശിക്ഷ കാലിന്റെ മടമ്പിന് താഴെ തീക്കനലാണ്. തീക്കനൽ, മടമ്പിന് താഴെ തീക്കനലാണ് ചെറിയ ശിക്ഷ, ചെറിയ ശിക്ഷ. പക്ഷെ അതിനാൽ എന്ത് ചെയ്യുന്നതാണ്? തലച്ചോറ് തിളച്ചു മറിയും എന്നാണ്. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എങ്കിൽ അപ്പൊ അന്ന് ആലോചിച്ച് നോക്കി, അത് നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? അള്ളാഹു കക്കട്ടെ അഊദു ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം. ഏതായാലും ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. അള്ളാഹു പറയാണ് ഇന്ന ഇലൈന ഇയാബഹും. ഇയാബ് എന്ന് പറഞ്ഞാല് ഔദത്ത്, റുജു, മടക്കം, മർജിയ. ഇയാബ്, ഇയാബഹും എന്ന് പറഞ്ഞാൽ അവരുടെ മടക്കം. ഇന്ന എന്ന് പറഞ്ഞാല് തീർച്ചയായും എന്നർത്ഥമുള്ളതോടൊപ്പം അതിന് കാരണം എന്ന് പറഞ്ഞത് തലയിൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു പറയുന്നത് ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ, വലിയ ശിക്ഷ അവനെ അള്ളാഹു ശിക്ഷിപ്പിക്കുന്നതാണ്. കാരണം അതാണ് കാരണം. ഇലൈന ഇയാബഹും, അവരുടെ മടക്കം എന്നിലേക്ക് മാത്രമാണ്. എന്നിലേക്ക് എന്നാൽ അർത്ഥം ഇവിടെ, പിന്നെയോ എന്നിലേക്ക് മാത്രമാണ്. എങ്ങനെ എന്നിലേക്ക് മാത്രം എന്നുള്ളത് കിട്ടിയത്? ഇയാബ് ഇന്ന ഉണ്ടല്ലോ, അത് മുബ്തദ ഖബറിൽ പ്രവേശിക്കും. മുബ്തദ അതിന്റെ ഇസ്മ എന്ന നിലയ്ക്ക് നസ്ബും, ഖബറാണ് ഇവിടെ ഇലൈന അല്ലെ. അപ്പോ ഇന്ന ഇയാബഹും ഇലൈന എന്നാണ്. ഇന്ന ഇയാബഹും, തീർച്ചയായും അവരുടെ മടക്കം ഇലൈന, നമ്മിലേക്ക് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇലൈന എന്നുള്ളതിനെ പിന്തിപ്പിക്കുന്നതിന് പകരം അത് മുന്തിപ്പിച്ച്, അത് മുന്തിപ്പിച്ച് എന്തിനാ? ആ മാത്രം എന്നുള്ള അർത്ഥം വരാൻ കൂടിയാണ്. അപ്പൊ ഇന്ന കാരണം, തീർച്ചയായും അർത്ഥം പറയാം, കാരണം ഇലൈന നമ്മിലേക്ക് മാത്രമാണ് ഈ ആപകം, അവരുടെ മടക്കം, അവരുടെ മടക്കം. അള്ളാഹുവിലേക്ക് മാത്രമാണ് മനുഷ്യരുടെ മടക്കം. അത് അള്ളാഹു സുബ്ഹാനഹു തആല മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും, അവിടെ മനുഷ്യന്മാരെ പിടികൂടും, അള്ളാഹു മനുഷ്യന്മാരെ അവിടെ വെച്ച് ശിക്ഷിക്കും. അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ഹക്കിൽ നിന്ന് മുഖം തിരിക്കുകയും പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അള്ളാഹുവിലേക്ക് മാത്രമാണ് മടക്കം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയാണ് മനുഷ്യർ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, വലഖദ് ജിഇതുമൂന ഫുറാദ, വലഖദ് ജിഇതുമൂന, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു ഫുറാദ, ഒറ്റക്കൊറ്റക്കായിട്ട് അല്ലെ. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ എന്നാണ്. വകുല്ലുഹും, മനുഷ്യരെല്ലാവരും അഖിലവും ആതിഹി അള്ളാഹുവിലേക്ക് വന്ന് ചേരും, വന്നെത്തും. എങ്ങനെ? ഫർദൻ, ഒറ്റക്കൊറ്റക്കായിട്ട് അല്ലേ. നിസ്രാത്തുൽ മതങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുള്ള, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ലാ സയുകല്ലിമുഹുള്ള, അള്ളാഹു അവനോട് സംസാരിക്കാതെ എന്നാണ്. ഇപ്പൊ പെർലാ കോടതിയിൽ അള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്താത്ത ആരുമില്ല. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുള്ള, ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാൻ, അവനും അള്ളാഹുക്കും ഇടയിൽ ആരുണ്ടാവില്ല, പരിഭാഷകൻ പോലുമില്ല. അപ്പൊ ഇടയിൽ അള്ളാഹ്ക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ഒറ്റക്ക് അള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരവിടെ എത്തും. അതാണ് ഇൻഷാല്ലാഹ് നമുക്ക് ഇനി വരും സൂറത്ത് ഇൻഷിഖാഖിൽ. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖിഹ്, മനുഷ്യ ഇന്നക കാദിഹുൻ, നീ ക്ലേശം സഹിച്ചുള്ള പ്രയാണത്തിലാണ്. ഇന്നക കാദിഹുൻ, എവിടേക്കാ പ്രയാണം, ഇലാ റബ്ബിക്, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹൻ, നല്ല ക്ലേശം സഹിച്ചുകൊണ്ടുള്ള നിന്റെ പ്രയാണമാണ് റബ്ബിലേക്ക്. ഫമുലാഖിഹ്, ഈ പ്രയാണത്തിനപ്പുറം ഫമുലാഖിഹ്, എന്താ റബ്ബിനെ കണ്ടുമുട്ടും, റബ്ബിനായിട്ട് എല്ലാവരും എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല വേറെ സ്ഥലത്ത് പറഞ്ഞ് ഇലയ്യ മർജിഉകും, എന്താ ഇലയ്യ, എന്നിലേക്ക് മാത്രമാണ് മർജിഉകും, നിങ്ങളുടെ മടക്കം. അപ്പോ അള്ളാഹുവിലേക്കാണ് മടക്കം. ഇന്ന ഇലൈന, കാരണം നമ്മിലേക്ക് മാത്രമാണ് ഇയാബഹും, അവരുടെ മടക്കം. ഇയാബ് എന്നാല് ഔദത്ത്, മടക്കം, മർജിഉ, മടക്കം അള്ളാഹുവിലേക്കായിട്ട് കഴിഞ്ഞോ, മടക്കം അള്ളാഹുവിലേക്കായാ കഴിഞ്ഞോ, അല്ല പിന്നെന്താ. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അതാണ് വിഷയം, അതാണ് വിഷയം. സുമ്മ, ആ മടക്കത്തിനപ്പുറം, അതിൽ പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങും. സുമ്മ, പിന്നെ ഇന്ന അലൈന ഹിസാബഹും, പിന്നെ ഇന്ന, അവിടെ തീർച്ചയായും അലൈന, അലൈന എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. ഈ അല, അതിനൊരർത്ഥം അലൈന, നമ്മുടെ മേൽ ബാധ്യതയാണ്. ഹിസാബഹും, ഹിസാബ് എന്ന് പറഞ്ഞാല് ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ, ഹിസാബഹും അവരുടെ വിചാരണ. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അവരുടെ വിചാരണ നമ്മളുടെ മേൽ ബാധ്യതയാണ്. അവിടെ അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടും അല്ലേ, മടക്കപ്പെട്ട ഉടനെ വിചാരണ അല്ല. പിന്നെയോ, നമ്മൾ ഖബറിസ്ഥാനിൽ നിന്ന് എല്ലാവരും അന്ത്യനാളിലേക്ക് പരലോക കോടതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. ഉയർന്നേറ്റ ഉടനെ എന്തില്ല, വിചാരണയില്ല. പിന്നെയോ, സൂര്യൻ തലക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കും. മഷറയുടെ മഹാവൻസഭയിൽ ആദം സന്തതികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നെ കുറേ കാത്തിരിപ്പുകൾക്കപ്പുറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിനപ്പുറാണ് എന്ത്, അള്ളാഹുവിന്റെ വിചാരണ. അപ്പൊ അതറിയിക്കാനാണ് ഈ സുമ്മ തർത്തീബുസ്സമനി. അത് അല്പം ഈ മടക്കത്തിനപ്പുറം കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ത്, ഹിസാബ്, വിചാരണം. സുമ്മ, അതിൽ പിന്നെ ഇന്ന അലൈന, ഇവിടെയും ഇന്ന ഹിസാബഹും അലൈന എന്നാണ്. ഇന്ന ഹിസാബഹും, തീർച്ചയായും അവരുടെ ഹിസാബ് അലൈന, നമ്മുടെ മേലാണ്. ഇവിടെ അള്ളാഹു മാത്രമാണ് അവിടെ വിചാരണ നടത്തുക, അള്ളാഹു മാത്രമാണ് അവിടെ വിചാരണ നടത്തുക. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അലൈന മുന്നോട്ട് വന്നത്. ഞാൻ വിചാരണ നടത്തുന്ന എങ്ങനെ പറയാ, എങ്ങനെ പറയാ, ഞാൻ നിന്നെ വിചാരണ നടത്തുന്നത് എങ്ങനെയാണ്, ഉഹാസിബു, ഹിസാബല്ലേ, ഹാസബ യുഹാസിബു, ഹാസബയാണ് ക്രിയ, ഹാസബ സബ വിചാരണ നടത്തി, ഹാസബ വിചാരണ നടത്തി. പിന്നെ ഉഹാസിബു, ഞാൻ വിചാരണ നടത്തും. സുമ്മ ഉഹാസിബുഹും, സുമ്മ പിന്നീട് ഉഹാസിബുഹും, ഞാൻ അവരെ വിചാരണ നടത്തും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ക്രിയ പ്രയോഗിച്ചില്ല, പിന്നെന്താ പ്രയോഗിച്ചത്, അലൈന എന്ന് പറഞ്ഞു. ഉണ്ടാ ഇവിടെ ഈ അല കൊണ്ടുവന്നത്, അത് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ, ഒന്ന് വിചാരണ ആർക്ക് മാത്രമാണ് അവിടെ, ആരാ ആര് മാത്രം വിചാരണ നടത്തുക? അള്ളാഹു മാത്രം. അതറിയിക്കാനാണ് ആലയിനെ മുന്നോട്ട് വരുന്നത്. പിന്നെ അള്ളാഹു വിചാരണ നടത്തുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുകയാണ്. അതതിന്റെ ഗൗരവമാണ് അറിയിക്കുന്നത്. അള്ളാഹു തന്റെ ഒരു ബാധ്യതയായിട്ട് അള്ളാഹു ഏറ്റിരിക്കുന്നു ആളുകളെ വിചാരണ നടത്തുക എന്നുള്ളത്. അതിനാണ് ഇവിടെ അല കൊണ്ടുവന്നത്, അല കൊണ്ടുവന്നത്. മനസ്സിലായോ? അല്ല അല്ല, അതില്ലെങ്കിൽ ക്രിയ വന്നാൽ മതി, ഹാസിബ് എന്നുള്ള ക്രിയ വന്നാൽ മതി. ക്രിയ കൊണ്ടുവരാതെ അല എന്നാണ് ഉള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. അപ്പൊ അലയ്യ കഥ എന്ന് പറഞ്ഞാൽ എന്താ അലയ്യ കഥ? ഇപ്പൊ ഒരു പിന്നെ നമ്മളൊരു സംരംഭം, ഒരു കൂട്ടായ്മ സംരംഭം. അപ്പൊ ഓരോരുത്തരൊരു ബാധ്യത ഏറ്റെടുക്കണം. അപ്പൊ ഒരാൾ പറയണം അലയ്യ കഥ, ഞാൻ ഇന്നത് ആ പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ബാധ്യതയായി ഏറ്റുന്നതാണ്. ഞാനും അത് നോക്കണ്ട, അത് ഞാൻ ഏറ്റുന്നതാണ്. മനസ്സിലായി? അതേപോലെയാണ് ഇവിടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം വിചാരണ നടത്തുക എന്നുള്ളത് അള്ളാഹു അല്ല ചെയ്തിരിക്കുന്നത്, അതൊരു ബാധ്യതയായി തന്നെയാണ് അള്ളാഹു ഏറ്റിരിക്കുന്നത്. അതും അതിന്റെ ഗൗരവാണ്, വിചാരണയുടെ ഗൗരവാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണയുടെ വേദിയിൽ അള്ളാഹു ആഗതാകും. വജാ റബ്ബുക് വൽ മലക്കു സഫൻ സഫ വ അഷ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ. വിചാരണയുടെ ഭൂമിക റബ്ബിന്റെ പ്രകാശത്താൽ പ്രകാശമയമാകും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വന്നിട്ടാണ് എന്ത് ആളുകളുടെ ഹിസാബ്. ഹിസാബ്, ഹിസാബിൽ വിഷയം മനുഷ്യരുടെ ഭൗതിക ജീവിതമാണ്. വിഷയം എന്താണ്? മനുഷ്യരുടെ ഭൗതിക ജീവിതമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആണതിൽ കണക്ക് നോക്കുക, കണക്ക് തീർക്കുക. അള്ളാഹു മനുഷ്യരോട് സംസാരിക്കും, മനുഷ്യർ അള്ളാഹിനോട് പ്രതികരിക്കും. മനസ്സിലെ? മനുഷ്യരുടെ കർമ്മങ്ങൾ മനുഷ്യരോട് വായിക്കാൻ പറയും, മനുഷ്യരുടെ കർമ്മരേഖകൾ മനുഷ്യരുടെ മുമ്പിൽ നിവർത്തപ്പെടും. മനുഷ്യരുടെ കർമ്മങ്ങൾ അതേപോലെ മനുഷ്യരൊക്കെ തൂക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വിചാരണയുടെ കോടതിയിൽ മീസാൻ സ്ഥാപിക്കും, തുലാസ് സ്ഥാപിക്കും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ നീതിപൂർവ്വം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ബോധിപ്പിക്കും. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷികളെ ഹാജരാക്കും, അതേപോലെ പ്രവാചകന്മാരെ ഹാജരാക്കും. എന്നിട്ട് പ്രവാചകന്മാരെ എത്തിച്ചില്ല എന്നുള്ളത് പ്രവാചകരോട് ചോദിക്കും, ഇവരെത്തിച്ചില്ല എന്നുള്ളത് ജനങ്ങളോട് ചോദിക്കും. അള്ളാഹുവിൻ്റെതൊക്കെ എന്താണ്? വളരെ യുക്തിപൂർണവും വളരെ കൃത്യവുമായിട്ടുള്ളതായ വിചാരണയാണ്. ആ വിചാരണയിൽ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മുന്നിലുണ്ടാകും. ഒരാളും ദൈവം നഷ്ടപ്പെടൂല, ഒരു കർമ്മവും പോവില്ല. അതാണ്, ഒരു കർമ്മവും പോവില്ല. അതുകൊണ്ടാണ് സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകനോട് പറയുന്നത്, യാ ബുനയ്യ ഇന്നഹ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ. മനുഷ്യ കർമ്മം ഒരു മിസ്ഖാലു ഹബ്ബ, ഹബ്ബ എന്നുള്ളതാണ്, ഹബ്ബത്തിൻ മിൻ ഹർദൽ, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ ഒരു മനുഷ്യ കർമ്മമാണ്. ഫതകുൻ ഫിസ് സമാവാത്ത്, അത് ആകാശങ്ങളിൽ എവിടെയോ ആണ്. ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയാണ്. ഫതകുൻ ഫീ സഖറത്തിൻ, അല്ലെങ്കിൽ അതാണ് ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്ത് ഔ ഫീ അർദ്, ഒരു പാറക്കെട്ടിനുള്ളിലാണ് കടുകുമണിയുടെ തൂക്കം കർമ്മം മനുഷ്യന്റേതുള്ളത്, അല്ലെങ്കിൽ വിശാലമായ ആകാശത്തിൽ എവിടെയോ ആണുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ അതിന്റെ വിശാലത്തിൽ എവിടെയാണുള്ളത് എങ്കിലും അത് കൊണ്ടുവരും. അള്ളാഹു അത് കൊണ്ടുവരും, എന്നിട്ട് അതിനാണ് വിചാരണ ഉണ്ടാവുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ഹിസാബ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിക്കുന്നതാണ്. ഇന്ന അലൈന ഹിസാബ്, അപ്പൊ വിചാരണ കൃത്യമായിരിക്കും. അതിന്റെ ജസാവും അതേപോലെ തന്നെ അതിന്റെ പ്രതിഫലം അതും കൃത്യമായിരിക്കും. ഭൗതികതയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഭൗതികതയിൽ വിചാരണ നടന്നാൽ തന്നെ വിചാരണന്റെ പ്രത്യേകത എന്താ? എല്ലാരും നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോ പിന്നെ അമ്രു ബിൻ ഹിന്ദ് എന്നൊരു ഭരണാധികാരിനെ കുറിച്ച് നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്രു ബിൻ ഹിന്ദ്, അമ്രു ബിൻ കുൽസൂമും ഒക്കെ മെമ്മറി പവറും ടെസ്റ്റ് ചെയ്യുക. എന്തിനാ പോയി ഞാൻ പറഞ്ഞത്? പണ്ട് നമ്മൾ അമ്രു ബിൻ കുൽസൂമിനെ കുറിച്ചും അമ്രു ബിൻ ഹിന്ദിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ആരും മെമ്മറിയില്ല, ഉദിക്കുക എന്നൊക്കെ. എപ്പോഴാ പറഞ്ഞ ഞാൻ പറയാം. വൽ ഫജ്ർ വലയാലിൻ അഷർ, ലയാലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഒരു ലൈലനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഓർത്ത്, ആ ലൈലനെ കുറിച്ച് പറഞ്ഞു. പണ്ട് അങ്ങനെ തന്നെ പെട്ടെന്ന്. ഏതായാലും ലൈല അല്ല, ഇസ്തഫറുള്ള, ഈ അമ്രു ബിൻ ഹിന്ദ് എന്ന് പറഞ്ഞത് ഹീറ ബർച്ചീറിന്റെ ഒരു ഭരണാധികാരിയാണ്. 36 അമ്മ ഒരു ഭയങ്കര ഗൗരവമായിരുന്നു, 30 ആ അമ്മയുടെ ഒരു ഗൗരവമായിരുന്നു. അമ്രു ബിൻ ഹിന്ദ്, അമ്രു ബിൻ കുൽസും കവിയാണ്. എന്റെ ഒരു ഉമ്മ ഉണ്ടായി ലൈല, അത് വേറൊരു. ഏതായാലും ഇവിടെ വിഷയം അമ്രു ബിൻ ഹിന്ദ് എന്ന് പറയുന്ന ഭരണാധികാരി. അയാള് ഈ ബറാജിം എന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ടായിരുന്നു, ബറാജിം. ഈ ബറാജിം ഗോത്രത്തിലെ 100 ആളുകളെ ചുട്ടുകൊല്ലാൻ ശപഥം ചെയ്തു. നൂറാണ് ചുട്ടുമെല്ലാം ശബ്ദം ചെയ്തു. അങ്ങനെ മൂപ്പര് ദേവി ഗോത്രത്തിലത്തെ മൂപ്പര് ആളുകളെ വിട്ട് ഭരണാധികാരിയല്ലേ, അങ്ങനെ ആളുകളെ കൊണ്ടുവന്നിട്ട് ചുട്ടുമെല്ലാം തീരുമാനിക്കണം. അങ്ങനെ 99 ആളെ പിടികിട്ടി, 99 ആളെ പിടിക്ക, 99 കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് മൂപ്പര് മൂപ്പര് കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടിന്റെ അതിർത്തിന്റെ ഉള്ളിൽ ഇവരെ ചുട്ടുകൊന്ന്, ചുട്ടുകൊന്ന്. ഒരാളെ തെരഞ്ഞിട്ട് എത്രയാലും കിട്ടിയില്ല, രണ്ടെണ്ണം തേക്കേണ്ട 100 എണ്ണം, ഒരാളെ തെരഞ്ഞിട്ട് കിട്ടിയില്ല. 99 തീ കത്തിച്ചിട്ട് ചുട്ടുകൊന്ന്, ചുട്ടുകൊന്ന്. അങ്ങനെ പിന്നെ ഒരു ഒരു പിന്നെ ഈ ബറാജിം ഗോത്രത്തിലെ ഒരു മെമ്പറ് വെറുതെ ഇളയോ തെണ്ടിപ്പോയതാ മൂപ്പര്, ഇത് ചുട്ട് കരിക്കണ ഈ സമയം മൂപ്പര് അതിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു വന്ന്, തെണ്ടി തിരിഞ്ഞു വന്നപ്പോ നല്ല ഇറച്ചി ചുടണം വേണം, ഇറച്ചി ചുടണം വേണം. അപ്പൊ മൂപ്പര് അന്ന് അമ്പ്രബിനിക്ക് എന്തോ എന്തോ ആളുകൾക്ക് പാർട്ടി എടുക്കാൻ തോന്നുന്നു, ഈ നല്ല ഇറച്ചിയൊക്കെ ചുട്ട് നല്ല പരിപാടിയാണ് എന്നിട്ട് ചെയ്ത് മൂപ്പര് വന്നിട്ട് മതില് മുട്ടി. അപ്പോ തുറന്ന് തുറന്നു നോക്കുമ്പോ ബറാജിം ഗോത്രത്തിലെ 100-ാമനാണ് നിൽക്കുന്നത്. ഉടനെ പിടിച്ച് മൂപ്പര് എന്ത് ചെയ്ത് അറുത്ത് ചുട്ടുക എന്നാണ്, അറുത്ത് ചുട്ടുക. അറബികൾ പറയും ഇന്ന ശഖിയ വാഫിദുൽ ബറാജിം, ഇന്ന ശഖിയ വാഫിദുൽ ബറാജിം. എന്താ ആ ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യദോഷി ബറാജിം ഗോത്രത്തിലെ ഈ ആഗതനാണ്, അയാള് രക്ഷപ്പെട്ടതാ ജീന്ന്. പക്ഷെ മൂപ്പര് എന്ത് ചെയ്ത് ഈ മണം കേട്ടിട്ട് അവിടെ വല്ല ഇറച്ചി ചുട്ടിട്ട് രാജാവ് ആളുകൾക്ക് സൽക്കാരം കൊടുക്കണം എന്നിട്ട് ചെയ്ത് മണം കേട്ട് അവിടെ വന്ന് പിന്നെ അതോടുകൂടി മൂപ്പര് എന്ത് ചെയ്ത് ചുട്ടുന്നാണ് വിഷയം. 100 ആളുകളെ ചുട്ടു കൊല്ലുക എന്ന് പറഞ്ഞ അന്ന് ആലോചിച്ച് നോക്കി അമ്രു ബിൻ ഹിന്ദിന്റെ ആ കൽബിന്റെ കാഠിന്യാണ് നോക്കിയല്ലേ. ഇതൊക്കെ വിചാരണക്ക് എടുക്കണ്ടേ, അതിനൊരു വേദി വേണ്ടേ? 100 ആളുകളെ അമ്രു ബിൻ ഹിന്ദ് കൊന്നു എന്ന് പറയുമ്പോ ഈ ആധുനികതയിൽ നമ്മളിപ്പോ അതിലൊരു ഇതില്ല. കാരണം എന്താ, അതിലേറെ വലിയ കടുത്ത മനസ്സിന്റെയും ദുഷ്ടചെയ്തികളുടെയും വാക്താക്കളാണ് ഇന്ന് മുസ്ലിം പേരിൽ വരെ, മുസ്ലിം പേരുകളിൽ വരെ. പിന്നെ സ്റ്റാലിൻ, ഹിറ്റ്ലർ, മുസോളിനി, ഇതൊക്കെ അതൊക്കെ നമ്മൾ ഇപ്പൊ എണ്ണേണ്ടതില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, അതൊക്കെ ഇതൊക്കെ നീതിയുടെ തുലാസിൽ തൂക്കപ്പെടേണ്ട, അതേപോലെ തന്നെ വിചാരണയുടെ വേദിയിൽ കൊണ്ടുവരപ്പെടേണ്ടതായ യാഥാർത്ഥ്യങ്ങളാണെന്ന് എല്ലാ മനുഷ്യരും പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാന തആലന്റെ കോടതിയിൽ അതൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അളക്കുകയും തൂക്കുകയും അതിന് അർഹതക്ക് മനസ്സിലെ അള്ളാഹു സുബ്ഹാന തആല ഒരു കാഫിറിന്റെ മോണയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സാധനം, അത് ഉഹുദ് മലയുടെ വലിപ്പം എന്നാണ്, ഉഹുദ് മലയുടെ വലിപ്പം എന്നാണ്. ഭീമാകാരികളായിരിക്കും എന്നാണ് ആ വിശ്വാസം. പിന്നെ നരകത്തിൽ കത്തുന്ന വറകുകൾ മനുഷ്യർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല, അള്ളാഹു മജ്റനമിന, ഭീമാകാരികൾ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അറിയിക്കുന്ന ശിക്ഷ എന്തോ ആ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ 100 ആളെ കൊന്നവന് ഒരൊക്കെ കൊല്ലാനേ പറ്റുള്ളൂ, കൊന്നാ തന്നെ അതന്നെ കൊല്ലാൻ പറ്റുന്നുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ കാണാം, യൗമല യംഫഉ മാലു വല ബനു, അവിടെ എന്തില്ല, ഇതും അതേപോലെ ഇതും ബനു. ഇവിടെ രക്ഷാമാർഗം ഇതാണ് അല്ലേ, മാലുണ്ടോ പണത്തിന് മുമ്പിൽ പിണവും വാപ്പിളർക്കും, അതേപോലെ തന്നെ ബനു കൂടുതലും രക്ഷപ്പെടാൻ നോക്കുക ഇതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല ഇതിനാദ്യം പറഞ്ഞത് അല്ലെ. അബൂലഹബിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, മാ അഗ്നാൻഹു മാലുഹു വമാ കസബ്, മാലു ഉപകരിച്ചില്ല. അതേപോലെ വേറെ ആയത്തുകൾക്കാണ് ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫസൗഫ യുഹാസബ് അല ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ മാ അഗ്നാ അന്നി മാലിയ, എന്റെ സ്വത്ത് എനിക്ക് ഉപകരിച്ചില്ല. കാരണം ഭൗതികതയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെയും ആളുകൾ പൈസ ഉണ്ടോ എന്നാ മൂപ്പർക്ക് ഇനിയിപ്പോ എത്ര അനീതി അന്യായമാണെങ്കിലും മൂപ്പർക്ക് രക്ഷപ്പെടാൻ വഴികൾ ഉണ്ടാവും, മൂപ്പരെ രക്ഷപ്പെടുത്താൻ ആളുകൾ ഉണ്ടായിരുന്നു വരും. പക്ഷെ പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അള്ളാഹു സുബ്ഹാന തആല പറയാണ് മാല് ഒരിക്കലും ഉപകരിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല യൗമല യംഫഉ മാലുൻ മാലിനെ മുന്തിപ്പിച്ചത്. കാരണം മനുഷ്യരുടെ ശീലങ്ങൾ അങ്ങനെയാണ് ഈ ദുനിയാവിക ഭൗതിക ജീവിതത്തിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് ആഖിറത്തിൽ അള്ളാഹിന്റെ അടുക്കൽ ഒരിക്കലും വില പോകില്ല എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് നമ്മളുടെ മേൽ ബാധ്യതയാണ് അവരെ വിചാരണ ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഫദക്കിർ ഇല്ലമ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തർ. നമ്മൾ പറഞ്ഞു നമ്മൾ ആളുകൾക്ക് തസ്കീറാണ്, തസ്കീറത്താണ്, എന്തില്ല ഒരിക്കലും ഒരാളെയും ദീനിലേക്ക് ബലാത്കാരം പാടുള്ളതല്ല, ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനും പാടുള്ളതല്ല. പക്ഷെ അതിന്റെ അർത്ഥം പിന്നെ നമ്മൾ പറഞ്ഞു മൻഷാ പല്യുമി മൻഷാ പല്യഫുർ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് ആ വിശ്വസിക്കാം, ഇവിടെ ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ആ ഫ്രീഡം ഉപയോഗിച്ചിട്ട് ആ വിശ്വസിച്ചിട്ട് നീ അയാൾ രക്ഷപ്പെട്ടു എന്നും അയാൾ ഓക്കെയാണെന്നും അല്ല. പിന്നെയോ ആ ഇല്ലാമൻ തവല്ല വഖഫർ, സത്യത്തിൽ നിന്ന് മുഖം തിരിക്കുകയും സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പുറംതിരിയുകയും അവിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ. മനസ്സിലായി? ഇത് നമ്മൾ ഇന്നമാനത്തെ മുദക്കിർ ലസ്താലയും ബി മുസൈത്തർ എന്ന് ഓതുന്നതോടൊപ്പം എന്തും കൂടി ഓതണം, ഇല്ലാമൻ തവല്ല വഖഫർ ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ. കാരണം ഈ അദാബുൽ അക്ബർ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ നൽകാൻ കാരണം ഇലൈന ഇയാബഹും, അള്ളാഹുവിലേക്ക് മാത്രമാണ് മനുഷ്യരുടെ മടക്കം. സുമ്മ മടങ്ങിയിട്ട് പിന്നെ ഇന്ന അലൈന ഹിസാബഹും, അവരുടെ വിചാരണ അത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റിരിക്കുകയാണ്. അള്ളാഹു മാത്രമാണ് അവിടെ വിചാരണയും നടത്തുക. വിചാരണ വളരെ കൃത്യമാണ്, നീതിപൂർവകമാണ്, അതിലൊരിക്കലും എന്തില്ല, തെല്ലും അനീതിയില്ല എന്നുള്ളതാണ്. ക്ലാസ് ഇതാണ് സൂറത്തുൽ ഹാഷിയ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.